ഈ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത് ഒരു നേതാവ് എന്ന ഉള്ള നിലയിൽ ഇടയൻ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കാം. ചിലപ്പോൾ പ്രലോഭനങ്ങൾ നിമിത്തം ഇടയൻ വീണുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഇടയൻ അഭിമുഖീകരിക്കേണ്ടതായി വരുന്ന പ്രലോഭനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത്. ഒരു ഇടയൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പോലെയല്ല. ഓഫീസിൽ ചെന്ന് നിശ്ചിത സമയത്ത് പഞ്ച് ചെയ്ത് ഓഫീസിലേക്കോ ഫാക്ടറിയിലേക്കോ പ്രവേശിച്ച് ജോലി ചെയ്ത് അതിനുശേഷം തിരിച്ച് പഞ്ച് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന രീതിയിലല്ല ഒരു ഇടയന്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. ഒരു ഇടയനെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ആരുമില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ അലസമായ സ്വഭാവത്തിന് ഉടമയാകുവാൻ സാധ്യതയുണ്ട് ഒരു ഇടയൻ. അനേക ഇടയന്മാർക്കും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ജീവിതത്തെ കൃത്യനിഷ്ഠയോടും അടുക്കും ചിട്ടയോടും കൂടി ഇടയൻ ക്രമീകരിക്കുന്നില്ല എങ്കിൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷയിൽ ഇടയന് ഉയർച്ച നേടുവാൻ തക്കവണ്ണം കഴിയത്തില്ല. വിജയം നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷകൻ തൻ്റെ സമയത്തെ കൃത്യനിഷ്ഠയോടുകൂടി ഉപയോഗിക്കണം. മാത്രമല്ല സഭാ വളർച്ചയ്ക്കും സഭാ ജനങ്ങളുടെ അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരാവുന്ന പദ്ധതികൾ ഇടയൻ ആവിഷ്കരിക്കണം. ചിലപ്പോൾ കൂടുതൽ സമയങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയങ്ങളിൽ പോലും സന്മനസ്സോടും സന്തോഷത്തോടും കൂടെ ഇടയൻ തൻ്റെ ജോലിയെ നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു അലസ സ്വഭാവം ഇടയന്മാരിൽ ഉണ്ടാകുവാൻ സാധ്യത ഇല്ല. അലസ സ്വഭാവം സാധ്യത ഉണ്ടാകരുത്. അലസ സ്വഭാവം ഒരു ശുശ്രൂഷകനിൽ ഉണ്ടാകരുത്. തൻ്റെ സമയത്തെ കൃത്യനിഷ്ഠയോടുകൂടി അയാൾ ഉപയോഗിക്കണം. ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും ചെന്നിരുന്ന് അപ്രയോജനമായ കാര്യങ്ങൾ പറഞ്ഞ് സമയത്തെ കൊല്ലുന്ന ഒരു സമയം കൊല്ലിയാകരുത് ഒരു നല്ല ഇടയൻ. താൻ മറ്റുള്ളവർക്ക് ലഭ്യത ഉള്ളവനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ സമയത്തെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി താൻ ഉപയോഗിക്കണം. പ്രാർത്ഥിക്കുവാൻ കൃത്യസമയം കണ്ടെത്തണം. വചനം പഠിക്കുവാൻ കൃത്യസമയം ഉണ്ടായിരിക്കണം. കുടുംബത്തോടൊപ്പം ചിലവഴിക്കുവാൻ നിശ്ചിത സമയം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ ജീവിതത്തിൽ വീണുപോകുകയില്ല, അയാൾ ഉയർച്ച തന്നെ പ്രാപിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ശുശ്രൂഷകന്മാർ പലപ്പോഴും വീണുപോകുന്ന പല ഏരിയകളുണ്ട്. ഒന്ന്, സാധാരണയായിട്ട് സഭാഗാത്രത്തെ വളരെയധികം കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ് സഭാ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു ശുശ്രൂഷകൻ സ്വതന്ത്രനായിരിക്കണം. അയാൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ ശുശ്രൂഷകനും ദൈവജനങ്ങളെ നടത്തുന്നവനും നയിക്കുന്നവനും ആയിരിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലും ഏതെങ്കിലും സഭാ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ വരുവാൻ ഒരു ഇടയൻ ശ്രമിക്കരുത്. ഇന്നത്തെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സഭാ രാഷ്ട്രീയത്തിലൂടെ അനർഹമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നത് കൊണ്ട് സഭാവിശ്വാസികൾക്ക് തന്നെ ഇടയന്മാരെ ഭയവും ബഹുമാനവും ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണത്താലും അനുകരണീയമല്ലാത്ത സഭാ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പ്രവേശിക്കരുതെന്ന് സ്നേഹത്തോടെ ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, സ്നേഹിക്കുന്ന ഒരു പിതാവിനേക്കാൾ കൂടുതലായി ചിലപ്പോഴെങ്കിലും ഇടയൻ ഒരു അധികാരിയായി തീരാറുണ്ട്. ഞാൻ പറയുന്നത് മാത്രം നടക്കണം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാനല്ലാതെ മറ്റാരും തന്നെ പറയുന്നത് ശരിയല്ല എന്നിത്യാദി മനോഭാവങ്ങൾ കൊണ്ട് ഒരു അധികാരിയെപ്പോലെ പ്രവർത്തിക്കുന്ന ഇടയന്മാരുണ്ട്. ഈ അധികാരത്തോടുകൂടിയുള്ള പ്രവർത്തനം സഭയ്ക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം മറന്നു പോകരുത്. ചില സഭാ ശുശ്രൂഷകന്മാർ വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളായിരിക്കും, വളരെ മിടുക്കന്മാരായിരിക്കും, നന്നായി പ്രസംഗിക്കാൻ അറിയാം, നന്നായിട്ട് ബൈബിൾ ക്ലാസ് എടുക്കും, നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യും. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് അഹന്തയുണ്ടായിരിക്കും. ഈ അഹന്തയുടെ പ്രതിഫലനം പല രംഗങ്ങളിലും പ്രതിഫലിച്ചു വരും. ഈ അഹന്ത ഉള്ളിലുള്ളത് കൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കാൻ അദ്ദേഹം വിമുഖത കാണിക്കും. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലേക്ക് വരത്തില്ല. കാരണം ദുരഭിമാനം അല്ലെങ്കിൽ ഈ അഹന്ത അദ്ദേഹത്തെ കാർന്നു തിന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ അഹന്തയുള്ള ഒരു ശുശ്രൂഷകൻ വീഴ്ചയ്ക്ക് മുൻപേ നികളം എന്ന് പറയുന്നത് പോലെ തന്നെ അഹന്ത ഒരു ശുശ്രൂഷകന്റെ ഹൃദയത്തിനകത്ത് കയറിയാൽ അയാൾ തീർച്ചയായിട്ടും നിബന്ധിച്ചു പോകും. ചെറുപ്പക്കാരായ ശുശ്രൂഷകന്മാർ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പ്രസംഗിക്കുവാൻ അറിയായിരിക്കാം, നന്നായിട്ട് ബൈബിൾ ക്ലാസ് എടുക്കാൻ അറിയായിരിക്കാം, വേദശാസ്ത്ര പഠനങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിനുള്ള മനസ്സ് ഇല്ല എങ്കിൽ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനുള്ള മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇല്ലെങ്കിൽ, നിങ്ങളുടെ വീഴ്ചയുടെ ആദ്യത്തെ പടി നിങ്ങൾ ചവിട്ടി കഴിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ഞാൻ ഒരിക്കലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുഷ്വഭാവമാണ് ജലസ് എന്ന് പറയുന്നത്, അഥവാ അസൂയ എന്ന് പറയുന്നത്. ചില ശുശ്രൂഷകന്മാർക്കെങ്കിലും അവരുടെ ഹൃദയത്തിനകത്തിൽ ഒരു മനോഭാവമുണ്ട്, ഞാൻ മാത്രമേ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ശരിയായിട്ടുള്ളൂ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവർ സന്തോഷിക്കുകയില്ല, മറ്റുള്ളവരുടെ വളർച്ചയിൽ അവർ സന്തോഷിക്കുകയില്ല, മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളിൽ അവർ സന്തോഷിക്കുകയില്ല, അതിന് പകരം എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള ആളുകളെ അവർ വിലയിരുത്തും. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു ഇടയനായിരിക്കാം, പക്ഷേ നിങ്ങളൊരു നല്ല പാസ്റ്ററായിരിക്കാം, നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കാം, ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ വളർച്ചയിൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, മറ്റുള്ളവരുടെ ശുശ്രൂഷകളുടെ ആ വൈവിധ്യമാർന്ന രംഗങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വീണുപോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അസൂയ ഒരു ശുശ്രൂഷകന് ഒരിക്കലും നല്ലതല്ല. മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം, മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ അഭിനന്ദിക്കണം, മറ്റുള്ളവർ ചെയ്യുന്നതായിട്ടുള്ള നല്ല കാര്യങ്ങളെ നമ്മൾ എല്ലായ്പ്പോഴും അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഒരു നല്ല ശുശ്രൂഷകന് ഒരിക്കലും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അത് അസൂയ ഉണ്ടാകുവാൻ പാടുള്ളതല്ല, ഒരിക്കലും അസൂയപ്പെടുവാൻ പാടുള്ളതല്ല. ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം നിരുത്സാഹപ്പെടുത്തരുത്, കാരണം നിങ്ങളൊരു നല്ല ശുശ്രൂഷകൻ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അടുത്തതായിട്ടുള്ള ഒരു വലിയ മാരകമായിട്ടുള്ള ഒരു തെറ്റിലേക്ക് വീഴുവാൻ സാധ്യതയുള്ളതാണ് പണത്തോടുള്ള അമിതമായ ആശ്രയം, പണത്തോടുള്ള സ്നേഹം. പണം നല്ലത് തന്നെയാണ്, ജീവിക്കുവാൻ പണം വേണം, വസ്ത്രത്തിനും പാർപ്പിടത്തിനും ഉപജീവനത്തിനും നമുക്ക് പണം ആവശ്യമാണ്. പണം ഒരിക്കലും ഒരു പാപമല്ല, പണം തെറ്റല്ല. പിന്നെ എന്താണ് തെറ്റെന്ന് പറയുന്നത്? ഏത് ശുശ്രൂഷയിൽ കൂടെയും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്നുള്ള മനോഭാവം തെറ്റു തന്നെയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ദ്രവ്യമല്ല കുഴപ്പമുണ്ടാക്കുന്നത്, ദ്രവ്യത്തോടുകൂടിയുള്ള അമിതമായ ആഗ്രഹമാണ്. സുവിശേഷകന്മാരോട്, ഇടയന്മാരോട് ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ, പണം ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷ ലഭിക്കത്തില്ല. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മില്യൺ കണക്കിന് രൂപയുള്ളത് കൊണ്ട്, ലക്ഷക്കണക്കിന് രൂപയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ലഭിക്കത്തില്ല. നിങ്ങളെ ആ പണത്തിന്റെ ബഹുമാനത്തിന് വേണ്ടി, ആ പണം ലഭിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കുറെ പ്രോഗ്രാമുകൾ നടത്തിയെന്ന് വരാം. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ശുശ്രൂഷയുണ്ടെങ്കിൽ പണം നിങ്ങളുടെ പിന്നാലെ വരും. ഒരു ശുശ്രൂഷകൻ ഒരിക്കലും പണത്തിന്റെ പിന്നാലെ പോകുന്ന ദ്രവ്യാഗ്രഹിയായിരിക്കാൻ പാടില്ല. ശുശ്രൂഷ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചു എങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ നിയമിച്ച് ആക്കിയെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അധികാരം നിങ്ങൾ പ്രാപിച്ചു എങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവികമായ നിയോഗം നിങ്ങൾക്ക് ലഭിച്ചു എങ്കിൽ, നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം ഇവയ്ക്ക് ദൈവം ഒരിക്കലും മുടക്കം വരുത്തുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, ആഡംബര ജീവിതത്തിന് ദൈവം പണം തന്നില്ല എന്ന് വരും. ദ്രവ്യാഗ്രഹികളായി തീരുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തീയ ജീവിതം ലാളിത്യമുള്ളതാണ്. ഒരു ഇടയൻ ജീവിക്കേണ്ടത് ദൈവമക്കളിൽ നിന്നും സഭാജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ടായിരിക്കണം, മറ്റു ബിസിനസ്സുകളൊന്നും അയാൾ ചെയ്യാൻ പാടില്ല. എന്നാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണമാണ്. സഭാജനങ്ങൾ നൽകുന്ന പണം ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കുക, താൻ ഒരു ദൈവിക ശുശ്രൂഷകനാണെന്നുള്ള ആ ഓർമ്മ വിട്ടതിനു ശേഷം അത് ദുർവിനിയോഗം നടത്തുക, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ദൈവമക്കൾ തരുന്ന പണം ആഡംബര ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഉപയോഗിക്കുന്നത് മറ്റ് പാപങ്ങളെ പോലെ തന്നെ തെറ്റാണെന്നുള്ളത് ദൈവമക്കൾ ഓർത്തുകൊള്ളണം. ദൈവം നിങ്ങൾക്ക് തരുന്ന പണം, ദൈവ സഭാജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന പണം, അത് നിങ്ങൾ ശരിയാവണ്ണം ഉപയോഗിക്കണം. നിങ്ങൾക്കൊരു വീട് കെട്ടുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, നിങ്ങളുടെ അത്യാവശ്യമായ കാര്യത്തിന് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വീട് എൻ്റേതായിരിക്കണം എന്നുള്ള ബോധം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു സുവിശേഷ പ്രവർത്തകൻ അഥവാ ഇടയൻ എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ അധ്വാനിച്ച് ജോലി ചെയ്ത് അങ്ങനെ വീട് കെട്ടുന്നതായിരിക്കും, വീടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഒരു ഇടയനെ ദ്രവ്യാഗ്രഹം ബാധിക്കുവാൻ പാടില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇന്ന് അനേക ഇടയന്മാരെ നിഗ്രഹിച്ചു കളഞ്ഞത് ഈ ദ്രവ്യാഗ്രഹമാണ്. പണത്തിന്റെ പിറകെ പോയിട്ടുള്ള എല്ലാ ഇടയന്മാരും നിവധിച്ചു പോയിട്ടുണ്ട്. പണത്തിന് പ്രയോറിറ്റി മുൻഗണന നൽകിയിട്ടുള്ള എല്ലാവരും അതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം ഒരു ഇടയനിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. മാത്രമല്ല, വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് ഒരു ശുശ്രൂഷകൻ വീണു പോകുന്നത്. ഒന്ന്, അതിന് പറയുന്നത് ബിവെയർ ഓഫ് ത്രീ ജീസ്. ഒന്ന് ഗോൾഡ്, രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിന് പറയുന്നുണ്ട്. പൊസിഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ പണം അമിതമായാൽ നിങ്ങൾ വീണു പോകാം. പൊസിഷൻ വന്നു പോകുമ്പോൾ നിങ്ങൾ വീണു പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായിട്ടുള്ള മറ്റേതെങ്കിലും സുഖലോലുപതയിലേക്ക് വരുമ്പോൾ നിങ്ങൾ തെറ്റായ മാർഗത്തിലേക്ക് നിങ്ങൾ പോകുവാൻ സാധ്യതയുണ്ട്. ഒരു ഇടയൻ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് മൂന്ന് ജികൾ: ഗേൾ, ഗോൾഡ് ആൻഡ് ഗ്ലോറി. സ്ത്രീയിൽ നിന്ന് സ്ത്രീ അഥവാ പണം, പിന്നീട് പറയുന്നത് പൊസിഷൻ. ഈ മൂന്ന് കാര്യങ്ങളും ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങൾക്ക് പണം നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നു വരുമ്പോൾ, നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ, ദൈവത്താൽ നിങ്ങൾ അതെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ കൈകളിൽ എത്തുന്ന പണം ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളത് ഓർത്തുകൊള്ളട്ടെ. അതുകൊണ്ട് ഒരു ഇടയൻ തനിക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ കൂടുതൽ കൊണ്ട് വീണു പോകാം. വളരെ ശ്രദ്ധിക്കണം. പണം നിങ്ങൾ ഒന്നുമില്ലാതെ തുടങ്ങി, അനേകരും സാക്ഷ്യം പറയും, അതെ ഞാൻ ഒന്നുമില്ലാതെ തുടങ്ങി, എനിക്കിപ്പോൾ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള നന്മകൾ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭാര്യയേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ മറ്റൊരു സ്ത്രീയെയും സ്നേഹിക്കുവാൻ പാടുള്ളതല്ല. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ആളുകൾ പുകഴ്ത്തും. നിങ്ങൾ ആരും അറിയാതെ, അംഗീകരിക്കപ്പെടാതെ, തിരസ്കരിക്കപ്പെട്ട് ട്രാക്റ്റുകൾ കൊടുത്ത് പരസ്യയോഗങ്ങൾ നടത്തി വിവിധ രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ കൺവെൻഷനുകൾക്ക് പ്രസംഗിക്കുന്നു, രാജ്യാന്തരങ്ങളിൽ പ്രസംഗിക്കുന്നു, നിങ്ങൾക്ക് ചെക്കുകളും കറൻസികളും രൂപകളും ധാരാളം ലഭിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തായി ദൈവം നിങ്ങളെ ഉയർത്തിയപ്പോൾ, നിങ്ങളുടെ പേര് വലുതായപ്പോൾ നിങ്ങൾ വീണു പോകുവാൻ സാധ്യതയുണ്ട്. അരുത്, നിങ്ങൾക്കത് സംഭവിക്കുവാൻ പാടുള്ളതല്ല. ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ അതെ, അദ്ദേഹം നമ്മൾ വീഴുകയില്ല ഞാൻ എന്ന് നമ്മൾ പാടുമെങ്കിലും വീണു പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ കാലുകളെ വെച്ച് നിങ്ങൾ മുന്നേറുന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയകരമായിട്ടുള്ള ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. വീഴാതെ വണ്ണം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വചനത്തിലെ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കുക. ആ മുന്നറിയിപ്പുകളെ ഒരിക്കലും അവഗണിച്ചു കളയരുത്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.